Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ോ ധൂമോ അഹരർച്ചി ചന്ദ്രമാ അംഗാര നക്ഷത്രാണി വിസ്ഫുലിംഗാഃ തസ്മിന്നേതസ്മിന്നഗ്നൌ ദേവാഃ ശ്രദ്ധാം ജുഹ്വതി തസ്യ ആഹൂതേഃ സോമോ രാജാ സംഭവതി പർജന്യോ വാവഗോദമാഗ്നി തസ്യ വായുരേവ സമിന് അംബ്രം ധൂമോ വിദ്യുദർച്ചിഃ ആസന്നിരംഗാരാദനയോ വിസ്ഫുലിംഗാഃ തസ്മിന്നേതസ്മിന്നഗ്നൌ ദേവാ സോമം രാജാനം ജിഹ്വതി തസ്യാഹൂതിർവർഷം സംഭവതി പൃഥിവീ വാവഗൂതമാഗ്നി തസ്യ സംവത്സരേവ സമിത് ആകാശോ ധൂമോ രാത്രിരർച്ചി ദിശോ അംഗാര വാന്തരദിശോ വിസ്ഫുലിംഗാഃ തസ്മിന്നേതസ്മിന്നഗ്നൌ ദേവാ വർഷം ജുഹ്വതി തസ്യ ആഹൂതിരന്നം സംഭവതി പുരുഷോ വാവഗൂതമാഗ്നി തസ്യ വാഗേവ സമിത് പ്രാണോ ധൂമോ ജിഹ്വാ അർച്ചിഃ ചക്ഷുരംഗാര ശ്രോത്രം വിസ്ഫുലിംഗാഃ തസ്മിന്നേതസ്മിന്നഗ്നൌ ദേവാ അന്നം ജുഹ്വതി തസ്യ ആഹൂതിരേതസ് സംഭവതി യോഷാ വാവഗൂതമാഗ്നിഃ തസ്യ ഉപസ്ഥേവ സമിത് യത് ഉപമന്ത്രയതേ സ ധൂമോ യോനിരർച്ചിഃ യദന്ധഃ കരോതി തേ അംഗാരാ അഭിനന്ദാ വിസ്ഫുലിംഗാഃ തസ്മിന്നേതസ്മിന്നഗ്നൌ ദേവാ രേതോ ജുഹ്വതി തസ്യ ആഹൂതിർഗർഭ സംഭവതി ഇതി പഞ്ചമ്യം ആഹൂതോ ആപഃ പുരുഷവചസോ ഭവന്തീതി സ ഉദ്ഭാവൃതോ ഗർഭോ ദേശ വാ നവമാസാൻ അന്തശയിത്വാ യാവത് വാ അഥ ജായതേ സജാതോ യാവദായുഷ്യം ജീവതി തം പ്രേതം തിഷ്ഠം ഇതോ അഗ്നേയേവ ഹരന്തി യത് ഏവ ഇതോ യത് സംഭൂതോ ഭവതി തത് ഇത്ഥം വിദുഃ യേ ജേമേ അരണ്യാ അരണ്യേ ശ്രദ്ധാ തപ ഇത്യുപാസതേ ते अर्चिषम् अभिसंभवन्ति अर्चिषो अहः अन्न आपूर्यमाणपक्षम् आपूर्यमाणपक्षात् यान् षट् उदङ्गेति मासान् तान् मासेभ्यः संवत्सरम् संवत्सरादादित्यम् आदित्याच्चन्द्रमसम् चन्द्रमसो विद्युदम् तत्पुरुषो अमानवः स एनान् ब्रह्मगमेति एष देवयानः पन्था इति अथय इमे ग्रामे इष्टापूर्तये दत्तमित्युपासते ते धूमम् अभिसम्भवन्ति धूमाद्रात्रिम् रात्रेरपरपक्षम् അപരപക്ഷാദ്യാന്യ ഷടം ദക്ഷിണൈതി മാസാൻ താന്നേതി സംവത്സരം അഭിപ്രാപ്നുവന്തി മാസേഭ്യ പിതൃലോകം പിതൃലോകാദാകാശം ആകാശശ്ചന്ദ്രമസം ഏഷ സോമോ രാജ തദ്ദേവാനാം അന്നം तं देवा भक्षयन्ति तस्मिन् यावत् संवादमुषित्वा अथ एदमेव अध्वानम् पुनर्निवर्तन्ते यथा इदम् आकाशम् आकाशात् वायुम् वायुर्भूत्वा धूमो भवति धूमो भूत्वा अभ्रं भवति अभ्रं भूत्वा मेघो भवति मेघो भूत्वा प्रवर्षति त इह उरैः यवा ओषधिवनस्पतया तिलमाशा इति जायन्ते अतो वै खलु दुर्निष्प्रपतरम् यो यो ह्यन्नमति यो रेतस्सिञ्चति तद्भूय एव भवति तत् य इह रमणीयचरणाः अभ्यासोह यत्ते रमणीयां योनिम् आपद्येरन् ब्राह्मणयोनिं वा क्षत्रियोनिं वा वैश्ययोनिं वा अथ य इह कपूयचरणाः अभ्यासोह यत्ते കപൂയാം യോനിം ആപദ്യേരൻ ശ്വയോനിം വാ സൂകരയോനിം വാ ചണ്ടാളയോനിം വാ അഥ ഏതയോർ പഥോർ ന കതരേണ ച ന താനി ഇമാനി ക്ഷുദ്രാണി അസഗദാവൃത്തേനി ഭൂതാനി ഭവന്തി ജായസംരേസ്വ ഇത്യേതത് തൃതീയം സ്ഥാനം തേനാസോ ലോകോ നസംഭൂര്യതെ തസ്മാ ജുഗുപ്സേത തദ്ദേശ ശ്ലോകഃ തേനോ ഹിരണ്യസ്യ സുരാം പിപംസ്ഥ ഗുരോസ്തർപ്പം ആവസൻ ബ്രഹ്മഹാ ച ഏതേ പദന്തി ചത്വാരഹ പഞ്ചമസ്ഥ ആചരൻ സ്ഥൈരിതി അതഃ ഏയ ഏതാനേമം പഞ്ചാഗ്നിന്മേധാ നതഹ തൈരപി ആചരൻ പാത്മനാ അലിപ്യതേ ശുദ്ധ പൂതഃ പുണ്യലോകോ ഭവതി യ ഏവം മേധാ യ ഏവം മേധാ പ്രവാഹണൻ ഗൗതമന് ഉപദേശിക്കുന്ന ഭാഗമാണ്. പ്രവാഹണം ചോദിച്ച അഞ്ച് ചോദ്യങ്ങൾ അവസാനത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ആദ്യം പറയുന്നത്. അവസാനത്തെ ചോദ്യം യഥാ പഞ്ചമ്യാം ആഹൂതു ആപഹ പുരുഷവചസോ ഭവന്തി. അഞ്ചാഹൂതികളെ കുറിച്ചുകൂടെ പറയും. അതിൽ ആപഹ പുരുഷ ആപഹ ജലം, അത് പുരുഷനാകുന്നത് എങ്ങനെ എന്നാണ്. പഞ്ചാഹൂതികളിൽ ആപഹ ജലം എങ്ങനെ കുശ എന്നുള്ള സ്വപ്നയുള്ളവനായിത്തീരുന്നു, അതിന് അവസാനത്തെ ചോദ്യം. അതിനാദ്യം മറുപടി പറയുന്നു, കാരണം അത് പ്രധാനപ്പെട്ടത്. അതിന്റെ മറുപടിയാണ് പഞ്ചാഗ്നി വിദ്യ എന്ന് പറയുന്നത്. അതാണ് അസോവാകലോകോതമ അഗ്നിഹി ഗോതമ അസോലോകോ അഗ്നിഹി എന്ന് പറഞ്ഞ് തുടങ്ങുന്നതാണ്. ഇത് ഒന്നാമത്തെ അഗ്നി. അഗ്നിഹോത്രത്തിൽ സമിത് ഉണ്ട്, അഗ്നിയെ ജ്വലിപ്പിക്കുന്നു. അതിൽ പയസ് തുടങ്ങിയ ഹവിസർപ്പിക്കുന്നു. അത് ചെയ്യുന്നുവെന്ന് അതിന്റെ ഫലം കിട്ടുന്നു. വേദത്തിൽ വിധിച്ചിട്ടുള്ള കർമ്മങ്ങളിൽ മുഖ്യമായ ഒന്നാണ് അഗ്നിഹോത്രം. അഗ്നിഹോത്രത്തിലെ മുഖ്യമായ ചടങ്ങാണ് സമയത്ത് അഗ്നി ജ്വലിപ്പിക്കുക, അതിൽ ആഹൂതി അർപ്പിക്കുക, പയസ് തുടങ്ങി ജലമയമായ വസ്തുക്കളാണ് അത് അർപ്പിക്കുന്നത്. അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഭാഷ്യകാരൻ പറയുന്നു. സായം പ്രാതർ അഗ്നിഹോത്രാഹൂതി ഹൃദയ പയയാദി സാധനെ ശ്രദ്ധാപുരസരെ അഹവനിയാഗ്നി സമിദ്ധൂമ അക്ഷരങ്കാര വിസ്ഫുലിംഗ ഭാവിതേ കർത്രാധികാരക ഭാവിതേ ച അന്തരിക്ഷക്രമേണ ഉത്ക്രമ്യ ദ്വിലോകം പ്രവിശ്യന്ത്യോ സൂക്ഷ്മഭൂതേ അപ്സംവായിത്വാ അപ്ശബ്ദവാച്യ ശ്രദ്ധാഹേതുത്വാച്ച ശ്രദ്ധാശബ്ദവാച്യ തയോരധികരണോ അഗ്നിർ അന്യച്ഛ തസ്സംബന്ധം സമനാദീനി ഉച്യത്തെ. ഒരു നീണ്ട വാചകത്തിൽ എന്താണ് അഗ്നിഹോത്രം എന്നുള്ള ചുരുങ്ങി പറഞ്ഞിരിക്കുന്നത്. അഗ്നിഹോത്രത്തിന്റെ രഹസ്യം എന്താണ്, എന്താ ഇവിടെ സംഭവിക്കുന്നത്? സായം പ്രാത അഗ്നിഹോത്രാഹൂതി, എല്ലാ ദിവസവും അഗ്നിഹോത്രി ഉഷക്കാലത്തിലും സായം സന്ധ്യയിലും അഗ്നിഹോത്രത്തെ അനുഷ്ഠിക്കുന്നു. അനുഷ്ഠിക്കുന്നു വെച്ചാൽ പഴയകാലത്ത് അങ്ങനെയൊക്കെ അനുഷ്ഠിച്ചത്, ഇന്നല്ലാതെ അപൂർവമായി. ഇന്നും അഗ്നിഹോത്രത്തിനും മറ്റും ആൾക്കാർ പ്രചാരം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന തരത്തിൽ, ശ്രുതി പറയുന്ന തരത്തിൽ അത് പ്രചരിക്കുന്നറിയത്തില്ല. ശ്രുതി രണ്ടു പറയും, ഒന്ന് കേവലമായ അഗ്നിഹോത്രം, മറ്റൊന്ന് അതിന് കേവല കർമ്മം എന്ന് പറയും, മറ്റൊന്ന് ഉപാസനയോടുകൂടി അഗ്നിഹോത്രം. ഇവിടെ പറയുന്ന അതാണ്, ഇവിടെ രണ്ടിനെയും വേർതിരിക്കുന്നു, ഒന്ന് കേവലമായ കർമ്മം, മറ്റൊന്ന് ഉപാസനയോടുകൂടി ചേർന്ന് കർമ്മം. കേവല കർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവര് ചന്ദ്രലോകത്തിലെത്തിച്ചേരുന്നു, അവിടെ ദേവന്മാരുടെ അന്നമാകുന്നു, വീണ്ടും മടങ്ങി വരുന്നു, കർമ്മമനുസരിച്ച് വീണ്ടും ജനിക്കുന്നു. അതുകൊണ്ട് അത് നിത്യമായ മാർഗമാണെന്ന് പറയും, ശോഭനമായ മാർഗമാണ്. കാരണം ചന്ദ്രലോകത്തിലെത്തുക, ദേവന്മാരുടെ അന്നമാകുക, എന്നുവെച്ചാൽ അവരുടെ ഭൃത്യന്മാരാകുക, വീണ്ടും സംസാരഗതിയെ പ്രാപിക്കുന്നു. ഒരു ദേവലോകത്തിലെത്തി അവിടെ ഭൃത്യന്മാരായിരുന്നാലും സുഖമാണെന്ന് പറയുന്നു, പക്ഷെ തിരിച്ച് സംസാരഗതിയെ പ്രാപിക്കുന്നു. അതുകൊണ്ട് കേവല അഗ്നിഹോത്രം അത് പോരാ. അതുകൊണ്ട് എന്ത് വേണം? ഉപാസന കൂടി വേണം. കർമ്മത്തോടൊപ്പം ഉപാസന ചെയ്തു കഴിഞ്ഞാൽ ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്നു. അവർക്ക് ആപേക്ഷികമായ മോക്ഷത്തെ പ്രാപിക്കാം. അതിന് രണ്ടു തരത്തിൽ പറയുന്നുണ്ട്. ഇവിടെ ഭാഷ്യകാരം പറയുന്നത് ആപേക്ഷികമായ മോക്ഷം എന്നാണ്. ഗീതയിൽ ഭഗവാനും പറയുന്നതാണ് ആ ബ്രഹ്മഭുവനാ ലോക പുനരാവർത്തനോർജുന, ബ്രഹ്മലോകം വരെ എത്തിയാലും തിരിച്ചു വരേണ്ടി വരും. അത് തന്നെ ഇവിടെ ഭാഷ്യകാരനും പറയുന്നു. പക്ഷെ എന്നാലും ഒരു കൽപ്പാന്തം വരെ അവിടെ ഇരിക്കാം, പിന്നീട് ശ്രേഷ്ഠമായ ജന്മം. ഒരു കൽപ്പാലം ഉണ്ടോയെന്ന് പറഞ്ഞ് ചെറിയ കാലം. അതുകൊണ്ട് കേവല കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ഉപാസനയോട് കൂടിയത്. ഉപാസന എന്ന് പറഞ്ഞാൽ ഭാവന, അഗ്നിഹോത്രത്തോടൊപ്പം അനുഷ്ഠിക്കേണ്ട മാനസികമായ ധ്യാനം അല്ലെങ്കിൽ ഭാവന. അഗ്നിഹോത്രത്തിൽ ശരിക്കും ബാഹ്യമായി സംയുക്തി ജ്വലിപ്പിക്കുന്നു, സംയുക്തിൽ അഗ്നിയെ ജ്വലിപ്പിക്കുന്നു, അവിടെ പയസ്സർപ്പിക്കുന്നു, അവിടുത്തെ ആഹൂതി പയസ്സാണ്. ഇവിടെ അല്ല, ഇവിടെ എല്ലാത്തിനും മാറ്റം വരുന്നു. ഇവിടെ എന്താണ് പറയുന്നത്? അസോവാവ ലോകഗോതം അഗ്നി. ഈ അഗ്നിഹോത്രത്തിൽ നീ കാണുന്ന അഗ്നി അത് ഈ ദ്വിലോകമാണ്. ഇതാണ് ഭാവന. ഇത്തരത്തിൽ എല്ലാത്തിനും ഭാവനയില്ല. എന്താണ് അവിടെ സംയുക്തായിരിക്കുന്നത്? ഇവിടെ വിറക്, പിറകിൽ അഗ്നി ജ്വലിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്ന മാനസികമായ അഗ്നിഹോത്രം. ആദ്യത്തിനാണ് സംയുക്ത, വിറകിൽ എങ്ങനെയാണോ അഗ്നി ജ്വലിക്കുന്നത് അതുപോലെ ഈ ആദിത്യനിൽ ഈ ദ്വിലോകം ജ്വലിക്കുന്നു, പ്രകാശിക്കുന്നു. അതിനുള്ള തമ്മിലൊരു സമാനതയുണ്ട്. ഒരടിസ്ഥാനമില്ലാത്ത ഭാവനയല്ല, ഭൗതികമായി ബാഹ്യമായി കാണുന്നത് ഉള്ള ഭാവനയാണ്. ഇവിടെ ഭാഷ്യകാലം പറയും ഇത് കേവലം ഭൗതികമല്ല, ഇതിന് ആധ്യാത്മികവും ആദിദൈവികവുമായ രണ്ട് ഭാവങ്ങളുണ്ട്. ആധ്യാത്മികമായ ഭാവങ്ങൾ മനസ്സ്, കർണങ്ങൾ, ജീവൻ ഉൾപ്പെടെയുള്ള ആധ്യാത്മിക ഭാവങ്ങൾ. ആധിദൈവികമായ ഭാവങ്ങൾ ഈ പ്രപഞ്ചത്തിലെ ദേവതാഭാവങ്ങൾ. ഓരോ പ്രപഞ്ചശക്തിക്കും പിന്നിലുള്ള ചൈതന്യശക്തി. സൂര്യനൊരു ഭൗതികമായ ശക്തിയാണ്, അതിന്റെ പിന്നിലൊരു ചൈതന്യശക്തിയുണ്ട്. ആദിദൈവികം, ആദിദൈവികം എന്ന് പറയുന്നത് ഈ ജീവനുമായി ബന്ധപ്പെട്ടതാണ്. ദ്വിലോകം, ജീവനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എന്താണ്? അവന്റെ ശരീരം തുടങ്ങി ഉള്ളിലോട്ടുള്ള കാര്യങ്ങൾ, ശരീരവും കർണങ്ങളും. ഇതങ്ങനെയല്ല, ആദിദൈവികം എന്ന് പറയുമ്പോൾ ബാഹ്യമായ വിപുലമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഭാഗങ്ങൾ. ഇതിലുണ്ട് നമ്മളൊരു ബന്ധം സ്ഥാപിക്കുന്നു. ഇപ്പോ കർമ്മം ചെയ്യുന്നു, ദേവതകളെ അനുഗ്രഹിക്കുന്നു, ബലമുണ്ടാകുന്നു, എന്നെല്ലാം പറയുന്ന സംഭവിക്കുന്നു. ആധ്യാത്മികവും ആധിദൈവികവുമായിട്ടുള്ള ബന്ധം, അത് സംഭവിക്കുമ്പോൾ ജീവന് ഗതിയുണ്ടാകും. ജീവൻ സ്വയം അജ്ഞനാണ്, ആശക്തനാണ്. ജീവന് സ്വേച്ഛയാ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ജീവൻ പരാധീനനാണ്, അജ്ഞാനത്തിന് അധീതനാണ്, രാഗദ്വേഷങ്ങൾക്ക് അധീതനാണ്, സ്വന്തം കർമ്മങ്ങൾക്ക് അധീതനാണ്, കർമ്മ സംസ്കാരത്തിന് അധീനനാണ്, വാസനയ്ക്ക് അധീനനാണ്. പിന്നെ ഏറ്റവും സ്ഥൂലമായ തന്റെ വികാര വിചാരങ്ങൾക്കെല്ലാം അധീനനാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന അല്പജ്ഞനും അശക്തനുമായിരിക്കുന്ന ഈ ജീവന് സ്വയം വേർന്നു പോകാൻ കഴിയത്തില്ല. അതിന്റെ ഉപായമായിട്ടാണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. കേവലമായ കർമ്മമായാലും ശരി, ഉപാസന സഹിതമായ കർമ്മങ്ങൾ. ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഈ ആധ്യാത്മികമായ ജീവന്റെ ഭാവങ്ങൾക്ക് ആദിദൈവികമായ ഭാവങ്ങളുമായിട്ട് ബന്ധമുണ്ടാകും. ഉപജീവൻ ഉയരുന്നു, ഈ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. എങ്ങനെയാണോ തന്റെ കർമ്മം അതിനനുസരിച്ച്. അതിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അഗ്നിഹോത്രം നടത്തുമ്പോൾ ഭാഷ്യകാരൻ പറയുന്നു, സായം പ്രാതർ അഗ്നിഹോത്രാഹൂതി ഹുതേ പയ ആദി സാധനേ ശ്രദ്ധാപുരസ്തരേ. വെറുതെ അഗ്നിഹോത്രം ചെയ്താൽ പോരാ, അത്യധികമായ ശ്രദ്ധയോടുകൂടി സമിത് വയസ്സ് തുടങ്ങിയ സാധനങ്ങളെല്ലാം സംഭരിച്ച് വിധിയാമണം. വേദത്തിലെങ്ങനെയാണോ വിധിച്ചിരിക്കുന്നത് അതനുസരിച്ച് ആവഹനീയ അഗ്നി സമി ധൂമ അർച്ചി അങ്കാര വിസ്പിലിംഗ ഭാവിതേ ഇതെല്ലാം കൂടി ചേരണം. ആഹവനീയ അഗ്നി അഗ്നിഹോത്രി ആഹൂതിയെ അർപ്പിക്കുന്ന ആ അഗ്നിയുടെ പേരാണ് ആഹവനീയ അഗ്നി. ആഹവനം ചെയ്യുന്ന അഗ്നി സമിത് വിറവ് അഗ്നി ജ്വലിപ്പിക്കുന്നതിന് വേണ്ട സാധനങ്ങളെല്ലാം അവിടെ ധൂമം ഉണ്ടാകുന്നു. അർച്ചി അഗ്നി ജ്വാലകൾ ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് അങ്കാരം ആ ജ്വാല അണയുമ്പോൾ അവിടെ തീ കനലുണ്ടാകുന്നു. വിസ്ഫുലിംഗം അഗ്നി ജ്വാലകളിൽ നിന്ന് തീപ്പൊരി ഉണ്ടാകുന്നു. ഭാവിതേ അഗ്നിഹോത്രം എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ചേരുന്ന അഗ്നിഹോത്രത്തിൽ ഇത് ഓരോന്നിന് സ്ഥാനമുണ്ട്. ബാഹ്യമായ അഗ്നിഹോത്രത്തിൽ പിന്നെ കർത്താധികാരക ഭാവിത്തെ ചെയ്യുന്ന കർത്താവ് അതുണ്ട്. ആ കർത്താവിന് കർത്തൃത്വ ഭാവനയുണ്ട്. അത് ഇതിനോടുകൂടി ചേരണം. അഗ്നിഹോത്രത്തിലെ ഓരോ അംശത്തിനും ഈ ജീവന്റെ ഗതിയെ നിർണയിക്കുന്നതിന് അതിൽ സ്വാധീനം ചെലുത്തുന്നതിന് കഴിയും എന്ന അന്തരീക്ഷ ക്രമേണ ഉത്ക്രമ്യ ആദ്യ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നു. ദ്വിലോകം പ്രവിശ്യന്ത്യോ ദ്വിലോകത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്താണ് സൂക്ഷ്മഭൂതേ അപ്സമവായിത്വാത് അശബ്ദവാച്യ ശ്രദ്ധാഹേതുത്വാച്ച ശ്രദ്ധാശബ്ദവാച്യ തയ്യോരധികരണോ അഗ്നിരന്യച്ഛ തസ്സംബന്ധം സമിതാതിതിച്ഛ്യതെ. ഈ അഗ്നിഹോത്രം അനുഷ്ഠിക്കുമ്പോൾ ഇത് എങ്ങനെ ഫലത്തെ കൊടുക്കുന്നു എന്ന് പറയും. ഇവിടെ അഗ്നിഹോത്രത്തിൽ അർപ്പിക്കുന്ന ആഹൂതിയും മറ്റും ഇതെല്ലാം കൊണ്ട് സമിത്ത് ധൂമം അർച്ചി അങ്കാരം വിസ്ഫുലിംഗം ജീവന്റെ കർത്തൃത്വ ഭാവന ഇതെല്ലാം കൂടി ചേർന്നു ഇത് സൂക്ഷ്മഭൂതമായി പരിണമിക്കുന്നു. ഇത് സൂക്ഷ്മമായി തീരുന്നു. അതായത് അഗ്നിഹോത്രം ചെയ്യുന്ന കർത്താവ് വേറെ, ബാഹ്യമായി നടക്കുന്ന കർമ്മം വേറെ, അവൻ എത്തിച്ചേരേണ്ട ചന്ദ്രലോകമോ അല്ലെങ്കിൽ ബ്രഹ്മലോകമോ വേറെ. ഇതിനെയൊക്കെ പരസ്പരം ബന്ധപ്പെടുത്തുന്ന എന്താണ് പറയുന്നത്? ഈ അഗ്നിഹോത്രത്തിൽ നിന്ന് രൂപപ്പെടുന്ന സൂക്ഷ്മഭൂതം അത് കേവലം സൂക്ഷ്മഭൂതങ്ങളല്ല. സാധാരണ ഹോമമെല്ലാം നടത്തുമ്പോൾ പറയാറുണ്ടല്ലോ, നമ്മുടെ അവിടെ എന്തോ വിശേഷിച്ചൊരു ശക്തി ഉണ്ടാകുന്നു, അത് ചെയ്യുന്നതാണ് ഫലം ഉണ്ടാകുന്നു. ഇതൊക്കെ ആൾക്കാർക്ക് അനുഭവസിദ്ധമായ കാര്യങ്ങളാണ്. അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള പറയുന്നു. സ്ഥൂലമായ ഭൂതങ്ങളിലാണ് പ്രവൃത്തി, പക്ഷെ അത് അതിസൂക്ഷ്മമായി പരിണമിക്കുന്നു. അത് ജീവനോട് ചേർന്ന് സഞ്ചരിക്കുന്നു എന്നാ ജീവനും അതുമായിട്ട് ബന്ധം വയ്ക്കുന്നു. സ്ഥൂലമായ ദൃഷ്ടിയിൽ ബാഹ്യമായ അഗ്നി വിറക് അഗ്നി കത്തി അണയുന്നു, വിറക് കത്തിത്തീരുന്നു, അത് അവസാനിച്ചു. ജീവൻ മറ്റ് കർമ്മങ്ങളിലേക്ക് മുഴുകുന്നു. അപ്പൊ ബാഹ്യമായി നമ്മൾക്ക് പ്രത്യക്ഷമായ ബന്ധമൊന്നുമില്ല. പക്ഷെ അഗ്നിഹോത്രത്തിൽ ഇവയ്ക്കെല്ലാം കൂടി ചേർന്നൊരു പരിണാമം സംഭവിക്കുന്നു പറയുന്നു. അതിന്റെ താല്പര്യത്തെ ഭാഷകാരൻ പറയുന്നു. ഭാഷകാരൻ പറയുന്നത് മാത്രമല്ല, ശ്രുതിയിൽ പല ഭാഗത്തും ഇതിനെക്കുറിച്ച് പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, പ്രമാണം അനുസരിച്ച് പറയുന്നു. ഇതെല്ലാത്തിനും ഒരു പരിണാമം സംഭവിച്ച് അത് സൂക്ഷ്മഭൂതങ്ങളാകുന്നു. അതിന് ആധ്യാത്മികമായ ഈ കർത്താവുമായി ബന്ധം വരുന്നു. അത് ഈ ജീവനെ ഒരു ദിശയിലേക്ക് നയിക്കുന്നു. എന്തുകൊണ്ടാണ് അഗ്നിഹോത്രം നടത്തുമ്പോൾ അതിൽ നിന്ന് ധൂമം ഉയരുന്നു, അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നു, അത് ഉയർന്നു പോകുന്നു, അത് സഞ്ചരിക്കുന്ന പോലെ. അതുകൊണ്ട് പറയും അത് ധൂമത്തിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറയും. അവിടെ എല്ലായിടത്തും പറയുന്നതെല്ലാം ഭൗതിക വസ്തുക്കളെയല്ല, അതിൻ്റെ പിന്നിലുള്ള ദേവതകളെയാണ്.